the beginning of the Bible, you read about Cain and Abel. വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ ഹാബെലിനെ കുറിച്ചും കായിനെ കുറിച്ചും നാം വായിക്കുന്നു. And the reason why God has given us that history is to teach us something very important.
നമ്മളെ വളരെ പ്രധാനമേറിയ ചില സംഗതികൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ ചരിത്രം ദൈവം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
To show us the difference between true religion and false religion.
യഥാർത്ഥ മതവും തെറ്റായ മതവും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
See, Cain and Abel both came to the true God.
കായിനും ആബേലും രണ്ടുപേരും യഥാർത്ഥ സത്യ ദൈവത്തിന്റെ അടുത്തേക്കാണ് കടന്നു വന്നത്.
Cain was not an idol worshipper.
Cain ഒരു വിഗ്രഹാരാധിയായിരുന്നില്ല.
Cain was not one who worshipped false gods.
തെറ്റായ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല കായിൻ.
He was not an atheist.
അതൊരു നിരീശ്വരവാദിയും ആയിരുന്നില്ല കായിൻ.
He was a man who wanted to bring an offering to God.
തന്റെ ദൈവത്തിന് ചില കാഴ്ചകൾ കൊണ്ടുവരാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു കായിൻ.
Abel also brought an offering to God.
ആബേലും അപ്രകാരം തന്നെ തന്റെ ദൈവത്തിന് കാഴ്ചകൾ കൊണ്ടുവന്നു.
But there was a tremendous difference between the two.
എന്നാൽ ഇവർ തമ്മിൽ വലിയ വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
One could bring an offering to God and next moment kill his brother also.
ഒരാള് തന്റെ ദൈവത്തിന് കാഴ്ച കൊണ്ടുവന്നിട്ട് അടുത്ത നിമിഷത്തിൽ തന്റെ സ്വന്തം സഹോദരനെ കൊല്ലുവാൻ തക്കൊന്നും ഇവിടെയായിരുന്നു.
How is that possible?
അത് എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്?
How is it possible for a man to come to a meeting and pray such a wonderful prayer and go away from the meeting and do some terrible sin?
ഒരു പ്രാർത്ഥനാ യോഗത്തിൽ കടന്നു വന്ന് വളരെ മനോഹരമായി പ്രാർത്ഥിച്ച ശേഷം കടന്നുപോയി വളരെ മരകമായ ഒരു പാപം ചെയ്യുവാൻ ഒരു മനുഷ്യൻ എങ്ങനെ കഴിയും?
How can a man pray in such brokenness and humility in the meeting and then go home and be so arrogant and proud at home?
വളരെ താഴ്മയോടും മുറുകിയ ഹൃദയത്തോടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം സ്വന്തം ഭവനത്തിലേക്ക് കടന്നു എന്ന് വളരെ കോപാകുലനായി തീരുവാൻ ഒരു വ്യക്തിക്ക് എങ്ങനെ കഴിയും?
See that in Cain.
ആ സ്വഭാവമാണ് കായിനിൽ നാം കാണുന്നത്.
He was not an atheist.
കായിൻ ഒരു നിരീശ്വരവാദി ആയിരുന്നില്ല.
He was a person who knew there was a God.
ഒരു യഥാർത്ഥ ദൈവമുണ്ടെന്ന് വാസ്തവമായി മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു കായിൻ.
We read in Genesis 4, he could speak to God and hear God speak to him.
അതെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുകയും ദൈവം സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യുമായിരുന്നു.
In the end of the Bible,
വിശുദ്ധ വേദപുസ്തകത്തിന്റെ അവസാനത്തിൽ
you read about Babylon and Jerusalem.
യെരുശലേമും ബാബിലോണും എന്ന രണ്ട് നഗരത്തെ കുറിച്ച് നാം വായിക്കും.
It is the same story again.
ഇത് വീണ്ടും അതേ കഥ തന്നെയാണ്.
ബാബിലോൺ is a religious organization.
ബാബിലോൺ എന്ന് പറയുന്നതും മതപരമായ ഒരു സംഘടനയാണ്.
Carries the Bible and sing songs and praise to God and all that.
വേദപുസ്തകം കൊണ്ടുനടക്കുകയും പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘടന തന്നെയാണ്.
But the Bible says in Revelation 18,
എന്നാൽ വെളിപാട് പുസ്തകം 18 അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നത്
Revelation chapter 18, verse 2, fallen is Babylon the great, the mighty voice said.
18 അധ്യായത്തിൽ രണ്ടാം വാക്യം അവൻ ഉറക്കം വിളിച്ചു പറഞ്ഞത് വീണുപോയി മഹതിയ ബാബിലോൺ വീണുപോയി ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തണവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തണവുമായി തീർന്നു.
How can a Christian church become, like it says in verse 2, a dwelling place of demons?
ഒരു ക്രിസ്തീയ സഭ ഇവിടെ ഈ രണ്ടാം വാക്യത്തിൽ പറയുന്ന പ്രകാരം ഭൂതങ്ങളുടെ ഒരു ഉറവിടമായി തീരുവാൻ എങ്ങനെ കഴിയും?
You know, Jesus once told a parable about a mustard tree.
കർത്താവ് ഒരിക്കൽ കടുകുമണിയുടെ വൃക്ഷത്തിന്റെ ഉപമ
പറയുകയുണ്ടായി.
അത് വളർന്നു വന്ന വലിയ ഒരു വൃക്ഷമായി എങ്ങനെയാണ്
തീർന്നു?
അനേക പക്ഷികൾ കടന്നു വന്ന് അതിൽ കൂടുതലായിട്ട് കർത്താവ് പറഞ്ഞു.
Now actually a mustard tree is never meant to become so big.
ശരിക്കും പറഞ്ഞാൽ ഒരു കടുകുമണിയുടെ വൃക്ഷം അത്ര വലുതായി തീരുവാൻ സാധ്യതയുള്ളതല്ല.
Normally a very small plant.
അത് ഒരു സാധാരണ ചെറിയ ചെടിയാണ്.
Man puts some special fertilizers and do certain things and makes it much bigger than God intended it to be.
എന്നാൽ മനുഷ്യൻ അതിനെ പ്രത്യേകമായ ലവണങ്ങളും വളവും ഒക്കെ നൽകി അത് ദൈവം ആഗ്രഹിച്ചതിലധികമായി അതിനെ വലുതായി വളർത്തിയെടുത്തു.
And then it becomes so big.
അത് വലുതായിത്തീരുമ്പോൾ
all the unclean birds can come and make their nest there.
അശുദ്ധി ഇല്ലാത്ത അനേക പറവകൾ വന്ന് അതിൽ കൂടുതലുവാനുള്ള ഒരിടയായി.
That is what has happened to Christianity.
ഇന്ന് ക്രിസ്ത്യാനിത്യത്തിലും സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ്.
Jesus said the way to life is narrow and very few people find it.
കർത്താവ് പറഞ്ഞു ജീവനിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതും വളരെ കുറച്ച് പേർ മാത്രം കണ്ടെത്തുന്നതുമാണ്.
I believe that with all my heart.
എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അത് വിശ്വസിക്കുന്നു.
I've been a Christian for 39 years now.
കഴിഞ്ഞ 39 വർഷമായി ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്.
I have seen very few people find the way to life.
എന്നാൽ യഥാർത്ഥ ജീവന്റെ വഴി വളരെ കുറച്ച് പേർ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു.
All believers may be hundreds of thousands.
അതെ, വിശ്വാസികൾ എന്ന് പറയപ്പെടുന്നവർ നൂറ് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരിക്കും.
Those who found the way to life.
എന്നാൽ ജീവനിലേക്കുള്ള വഴി കണ്ടെത്തിയവർ വളരെ കുറച്ച് പേർ മാത്രം.
When those few come together, it is like a small tree.
അങ്ങനെയുള്ള കുറച്ചു പേർ കടന്നു വരുമ്പോൾ ആ ഒരു ചെറിയ വൃക്ഷം പോലെയായി.
But man is not happy with a small tree.
എന്നാൽ മനുഷ്യൻ ആ വലിപ്പത്തിൽ ആ ചെറിയ ചെടിയോട് സന്തോഷമുള്ളവനല്ല.
Man wants to make something big which will impress the world.
ലോകത്തെ വലുതാക്കി കാണിക്കത്തക്ക വിധത്തിൽ വലുതായ വിഷയങ്ങൾ കാണിക്കുവാനാണ് മനുഷ്യൻ
ആഗ്രഹിക്കുന്നത്.
അത് വളരെ വലുതാക്കുവാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്?
All the unclean birds come and settle down.
അതെ, ശുദ്ധിയില്ലാത്ത അനേക പറവകൾ വന്ന് അതിൽ കൂടുവെക്കുവാനിടയായി.
That's what we read here in Revelation 18:2. It has become a prison of every unclean and hateful bird.
അതെ, അശുദ്ധ ആത്മാക്കളുടെ തടവും അശുദ്ധി വറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായിരുന്നു എന്ന് നാം ഇവിടെ
വായിക്കുന്നു.
വലിയ ഒരു മഹത്തായ ഒരു നഗരമാണ്.
In Babylon, verse 24, it says,
അതിന്റെ 24-ാം വാക്യത്തിൽ ബാബിലോണിൽ ഇപ്രകാരം വായിക്കുന്നു,
the blood of the prophets and the saints and of all who have been killed on the earth are found in Babylon.
പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിൽ അല്ലോ കണ്ടത്.
So who was the founder of Babylon really?
വാസ്തവമായും ഈ ബാബിലോണിന്റെ സ്ഥാപകൻ ആരാണ്? രാജാവ്.
He was the first person to kill a child of God.
അതെ, ഒരു ദൈവവൈതല്യം ആദ്യമായി കൊന്നത് കായനാണ്.
And he was a religious man.
ഒരു മതഭക്തനായ മനുഷ്യനായിരുന്നു.
He went to the meeting.
പ്രാർത്ഥനാ യോഗത്തിന്
കടന്നുപോയവനായിരുന്നു.
ദൈവത്തിനെ കാഴ്ച കൊണ്ടെന്ന് ദൈവത്തിനെ കാഴ്ചമായി കടന്നുപോയി കൊന്ന സഹോദരനെ
കൊന്നവനാണ്.
സാധ്യമാവും. അതെ, ഇന്നും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
That is the mark of Babylon.
ഇത് ബാബിലോണിന്റെ ഒരു അടയാളം.
Pray, they will worship, and they will hate at the same time.
അവർ പ്രാർത്ഥിക്കും, അവർ ആരാധിക്കും, അപ്പോൾ തന്നെ അവർ വെറുക്കുകയും ചെയ്യും.
They will be jealous.
അവർ അസൂയയുള്ളവരായി.
They will fight.
അവർ അന്യോന്യം അടിപിടി കൂടുന്നവരായി.
They will also pray to God.
അതേസമയം തന്നെ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും.
We read in John chapter 16.
യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു.
Jesus told his disciples.
കർത്താവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു.
Verse 2.
അതിന്റെ 2-ാം വാക്യം.
They will make you outcasts from the synagogue, and an hour is coming for everyone who kills you to think he is offering service to God.
അവർ നിങ്ങളെ പള്ളിപ്രസ്ഥരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുവെന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു.
Is that possible?
ഇത് സംഭവിക്കാമോ?
That these simple, harmless disciples, somebody kills them and thinks that they are serving God thereby.
ഇത്ര സാധുക്കളായ ശിഷ്യന്മാരെ കൊന്നവരെ അവർ ദൈവത്തിന് പ്രസാദമുള്ളവരായി നിങ്ങൾ ചിന്തിക്കാമോ?
ഇറ്റ്സ് അൺഇമാജിനബിൾ ടു മൈ മൈൻഡ്.
അതെ, നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമാണ്.
ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എനിബഡി കൻ കിൽ എ പേഴ്സൺ ആൻഡ് തിങ്ക് ഹീ ഈസ് സെർവിങ് ഗോഡ് തെർബൈ.
അതെ, നിങ്ങൾക്ക് ചിന്തിക്കാമോ, ഒരു മനുഷ്യൻ ഒരാളെ കൊന്നതിന് ശേഷം ആ ദൈവത്തെ ദൈവത്തിന്റെ സേവ ചെയ്യുന്നവനാണെന്ന് നമുക്ക് അവരെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും.
ദാറ്റ്സ് ഹൗ ദി ഫാരിസീസ് ഫെൽറ്റ് വെൻ ദേ കിൽഡ് ജീസസ്. ദേ തോട്ട് നൗ വി ഹാവ് ഗോട്ട് റിഡ് ഓഫ് ദിസ് മാൻ ഹൂ ഈസ് ഹിൻഡറിങ് ഗോഡ്സ് വർക്ക്.
ഇതുതന്നെയാണ് പരീക്ഷന്മാരും ശാസ്ത്രിമാരും ചെയ്തത്. യേശുവിനെ ക്രൂശിച്ചപ്പോൾ അതേ ദൈവവേലയ്ക്ക് തടസ്സമായി ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് നിഗ്രഹിച്ചു എന്നാണ് അവർ
പറഞ്ഞത്.
കർത്താവ് പറഞ്ഞത് ഇതേ കാര്യം തന്നെ അവർ നിങ്ങളോട്
ചെയ്യും.
അത് മുഖാന്തരമായി അവർ ദൈവത്തെ സേവിക്കുന്നു എന്ന് അവർ
വിചാരിക്കും.
അവർ നിങ്ങളെ കുറിച്ച് ദോഷമായി സംസാരിക്കുകയും അപ്പോൾ അവർ ദൈവത്തെ സേവിക്കുന്നു എന്ന് പറയുകയും
ചെയ്യും.
അവര് എല്ലാ വിധത്തിലുള്ള ദോഷമായ കാര്യങ്ങൾ ചെയ്യും, അപ്പോൾ തന്നെ അവർ ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നു എന്ന് പറയും.
Throughout the Bible you see that.
വേദപുസ്തകത്തിൽ മുഴുവനും നമുക്ക് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്.
Always these two streams flowing, starting with Cain and Abel.
അവർ ഈ ഹാബെയിലിൽ നിന്നും കായലിൽ നിന്നും പുറപ്പെട്ട രണ്ട് ഉറവകളാണ്.
All of us are in one of these streams.
നമ്മള് ഇതിലേതെങ്കിലും ഒരു കൂട്ടത്തിലുള്ളവരാണ് നമ്മളെല്ലാവരും.
I'm not talking about atheists.
ഞാൻ നിരീശ്വരവാദികളെ കുറിച്ചല്ല പറയുന്നത്.
I'm talking about religious people.
ഞാൻ മതഭക്തരായ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്.
Who sing, who clap their hands, who go to meetings regularly like Cain.
പാടുകയും കൈകൊട്ടി ദൈവത്തെ സ്തുതിക്കുകയും തുറമുഖമായിട്ട് പ്രാർത്ഥനായോഗം കടന്നുപോവുകയും ചെയ്യുന്നവരെ കുറിച്ചാണ്.
Like Cain.
കൈനെ പോലെ.
Who worship God.
ദൈവത്തെ ആരാധിച്ചു.
And who hate one another.
മറ്റു തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്തു.
Who worship God and who at the same time accuse one another.
ദൈവത്തെ ആരാധിക്കുകയും അപ്പോൾ തന്നെ മറ്റുള്ളവരെ കുറ്റം ചുമത്തുകയും ചെയ്തു.
Two things go together.
ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് പോകും.
But in Abel you find the true faith.
എന്നാൽ ഹാബേലിൽ യഥാർത്ഥമായ വിശ്വാസം നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും.
He was a humble man.
വളരെ എളിമയുള്ള ഒരു മനുഷ്യൻ.
He was a righteous man.
വളരെ നീതിമാനായ ഒരു മനുഷ്യൻ.
He never even suspected that his brother wanted to do him harm.
തന്റെ സ്വന്തം സഹോദരൻ തനിക്കെതിരായി ദോഷം ചെയ്യുമെന്ന് താൻ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നു.
He didn't glory, see the fire fell on my sacrifice, it did not fall on yours.
എന്റെ യാഗത്തിന്റെ മേല് തീ ഇറങ്ങി, ഞാൻ നിന്റെതിൽ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു താൻ പ്രശംസിച്ചില്ല.
And he did not suspect anything when his brother said, come, let us go to the field.
നമുക്ക് വയലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സഹോദരൻ വിളിച്ചപ്പോൾ ഒരു സംശയ വിചാരവും തന്റെ മനസ്സിലുണ്ടായിരുന്നു. വളരെ നല്ല ഹൃദയമുള്ള.
Among believers, there are two types of people I have seen.
വിശ്വാസികളുടെ ഇടയിലും രണ്ടു വിധത്തിലുള്ള ഹൃദയമുള്ളവരെ എനിക്ക് കാണുവാൻ.
There are some people who want to have a good heart.
ചിലവരെ നല്ല ഹൃദയം ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്.
They are the followers of Abel.
അവർ ഹാബേലിന്റെ പിൻഗാമികളാണ്.
There are others who just want to have the external form of religion and religious activity.
മറ്റുള്ളവർക്ക് പുറമേ ബാഹ്യമായിട്ട് മതഭക്തിയുടെ രൂപം കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കുവാനുള്ള താല്പര്യമാണ്.
See, Ishmael could say, Abraham is my father.
Ishmael, Abraham is my father.
Isaac can also say, Abraham is my father.
Isaac can say, Abraham is my father.
There is a lot of difference between the two of them.
And now, our Tamil, what do you think?
We read in Galatians.
Galatians, Sami Prakaram Vahindu.
How Ishmael was older and he persecuted Isaac just like Cain persecuted Abel.
Adhe, Muthavanai Ishmael, ഇസ്ഹാക്കിനെ എപ്രകാരം കഷ്ടപ്പെടുത്തിയിരുന്നു, അതായത് കായൻ ഹാബേലിനെ ഉപദ്രവിച്ചതുപോലെ ഇസ്മായിൽ ഐസക്കിനെ എങ്ങനെ ഇസ്ഹാക്കിനെ എങ്ങനെ ഉപദ്രവിച്ചിരുന്നു എന്ന് കാണുവാൻ കൊള്ളും സാധിക്കും.
And it says here in Galatians 4:22.
ഗലാത്യലേഖനം നാലാം അധ്യായത്തിന്റെ 22-ാം വാക്യം.
Written that Abraham had two sons, one by the bond woman, one by the free woman.
അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നു.
And he says these two children are a picture, verse 24, of two covenants.
ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങൾ അത്രേ.
These two women, the mothers and the two children.
ഈ രണ്ട് സ്ത്രീകളും മാതാക്കളായ രണ്ട് സ്ത്രീകളും രണ്ട് മക്കളും അവർ രണ്ട് നിയമങ്ങളാണ്.
Are a picture of Old Testament and New Testament.
അത് പുതിയ നിയമവും പഴയ നിയമവുമായ രണ്ട് നിയമങ്ങളെ കാണിക്കും.
One, those who live according to laws.
ഒന്ന് നിയമപ്രകാരം ജീവിക്കുന്നവർ.
And the other, those who live according to the Spirit.
രണ്ടാമത്തേത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ.
And we read finally in verse 29.
അതിന്റെ അവസാനമായ 29-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു.
That time he who was born according to the flesh persecuted him who is born according to the spirit. Same thing is happening now also.
എന്നാൽ അന്ന് ജനപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണും.
See, the same thing happened from Cain and Abel, it happened.
ഒരേ കാര്യം തന്നെയാണ് നടക്കുന്നത്. ഹാബേലിലും കായലിലും ഇങ്ങനെ നടന്നു.
Ishmael and Isaac, same thing happened.
ഇസ്മായിലിന്റെയും
ഇസ്ഹാക്കിന്റെയും സമയത്ത് നടന്നു. യു റീഡ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഹൗ ഓൾ ദി ഫാൾസ് പ്രോഫറ്റ്സ് അറ്റാക്ക് ദി ട്രൂ പ്രോഫറ്റ്സ്.
അതെ, പഴയ നിയമകാലത്ത് നാം വായിച്ചു നോക്കുകയാണെങ്കിൽ അതെ, കള്ളപ്രവാചകന്മാർ യഥാർത്ഥ ദൈവത്തിന്റെ പ്രവാചകന്മാരെ എപ്രകാരം ഉപദ്രവിച്ചിരുന്നു
കാണുവാൻ.
യേശുവിന്റെ സമയത്ത് നാം പ്രകാരം
കാണുവാൻ.
അതെ, കായിന്റെ പിൻഗാമികളായ പരീശന്മാരുടെ ഒരു കുറവ് നമുക്ക് അവിടെ കാണുവാൻ
കഴിയും.
മറ്റേ ഉറവ യേശു ക്രിസ്തുവും തന്റെ ശിഷ്യന്മാർ.
And you see how these people are so religious.
എന്നാൽ ഈ വ്യക്തികൾ, ഈ പരീശന്മാർ എത്ര മതഭക്തരായ വ്യക്തികളാണെന്ന്
മീറ്റിംഗ്
എല്ലാ ശബ്ദ ദിവസങ്ങളും അവർ പ്രാർത്ഥനായോഗം കടന്നുവരും.
ശബ്ദ
ദിവസങ്ങൾ അവർ വേലകളൊന്നും ചെയ്യുകയില്ല.
എന്നാൽ
ഇതൊക്കെയും നമുക്ക് ഒരു മുൻസൂചനയാണ്.
We can be very religious.
നമുക്ക് വളരെ മതഭക്തിയുള്ളവരായി വളരെയേറെ പ്രാർത്ഥനായോഗം നമുക്ക് കടന്നുപോകാം.
Still be like Cain.
അപ്പോൾ തന്നെ കായിനെ പോലെ സ്വഭാവമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ഇസ്മായിലിനെ
പോലെയുള്ളവരായിരിക്കും,
പരീശന്മാരെ പോലെ സ്വഭാവമുള്ളവരായിരിക്കാം, അങ്ങനെ നമുക്കും ആയിരിക്കുവാൻ
സാധിക്കും.
നാം വളരെ സൂക്ഷ്മ
ആളുകളായില്ലേ?
ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
Jesus spoke about the parable of the seeds sown on different types of ground.
വ്യത്യസ്തമായ നിലത്ത് വിതച്ചതായ വിത്തുകളെ കുറിച്ച് അതിന്റെ 8-ാം അധ്യായത്തിൽ നാം വായിക്കും.
And he doesn't say that all of them rejected the word of God.
അവരെല്ലാം ദൈവവചനം നിരസിച്ചവരാണ് എന്ന് നാം അവിടെ വായിക്കുന്നു.
Says in verse 13, those who on the rocky soil, they heard and they received the word with joy.
13-ാം വാക്യം നാം വായിക്കുന്നു, പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല, അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും
ചെയ്യും.
ഇത് കായിനെ പോലെയുള്ളവരാണ്.
They come to the meeting, they receive the word of God, but they don't have any depth in their life.
അതെ, അവര് മീറ്റിംഗുകൾക്ക് കടന്നു വരുന്നു, ദൈവവചനം കേൾക്കുന്നു, എന്നാൽ അത് അവരുടെ ഹൃദയത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ
തക്കവണ്ണം
വാക്യത്തിൽ വേറൊരു വിധത്തിലുള്ള നിലത്തെ
കുറിച്ച്
അതും കായിനെ പോലെയും മനുഷ്യന്മാരെ പോലെയും ഉള്ളവരാണ്.
They receive the word of God.
അവര് ദൈവവചനം കേൾക്കുന്നു,
but the thorns come and choke everything.
എന്നാൽ ആ മുള്ള കടന്നു വന്ന് അവരെ ഞെരിച്ചു കളയും.
And the thorns are money.
എന്നാൽ ഈ മുള്ളുകൾ ഏതാണെന്ന് അറിയാം? പണം,
pleasures of this life,
ഈ ജഡത്തിന്റേതായ ഇമ്പങ്ങൾ,
and all the worries of this life,
ഈ ലോകത്തിന്റെ ആകുലചിന്തകൾ.
They don't bring any fruit.
ഇതൊന്നും വേണ്ടതായ ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മളെ
അനുവദിക്കും. Finally he says about the good ground.
എന്നാൽ അവസാനമായി നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് നമ്മൾ.
I want you to see that good ground. What, how Jesus described it.
കർത്താവ് എപ്രകാരമാണ് ആ നല്ല നിലത്തെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം.
These are those who receive the word, heard the word in an honest and good heart.
നല്ല മണ്ണിലോ മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ.
See, there are two things mentioned here. An honest heart and a good heart.
ഇവിടെ രണ്ട് കാര്യം പ്രത്യേകമായിട്ട് ഹൃദയത്തിന്റെ അവസ്ഥയെ വെളിപ്പെടുത്തുന്നു. ഒന്ന്, സത്യസന്ധതയുള്ള ഒരു ഹൃദയം.
And a good heart.
ഒരു നല്ല ഹൃദയം.
Those are the followers of Abel.
അങ്ങനെ ഹൃദയമുള്ളവരാണ് യഥാർത്ഥത്തിൽ ആബേലിന്റെ പിൻഗാമി.
And Isaac.
ഇസഹാക്കിന്റെ പിൻഗാമി.
And Jesus.
യേശുവിന്റെ പിൻഗാമി.
And who finally come into Jerusalem in Revelation.
അവസാനമായി വെളിവാടിൽ നാം കാണുന്ന പോലെ യെരുശലേമിലേക്ക് കടന്നു വരുന്നവർ ഇങ്ങനെയുള്ളവരാണ്.
Many people say Babylon is the Roman Catholic Church.
പലരും പറയും ഈ ബാബിലോൺ എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക സഭയാണ്.
Maybe true.
ഒരു പക്ഷേ അത് സത്യമായിരിക്കാം.
But it says Babylon has got many daughters also.
അന്ന് ബാബിലോൺ അനേക പുത്രിമാരുണ്ട് എന്നും വേറെ പുസ്തകം പറയും.
Those daughters are found in all churches.
അങ്ങനെയുള്ള പുത്രിമാരെ എല്ലാ സഭകളിലും നമുക്ക് കാണുവാൻ സാധിക്കും.
Those are people who have a form of religion.
അതായത് മതഭക്തിയുടേതായ ഒരു മോടി കാണിക്കുന്നവരാണ് ഇങ്ങനെയുള്ളൂ.
They don't have an honest heart.
എന്നാൽ അവർക്ക് സത്യസന്ധമായ ഒരു ഹൃദയമില്ല.
Or a good heart.
ഒരു നല്ല ഹൃദയം അവർക്കില്ല.
What is an honest heart?
ഒരു സത്യസന്ധമായ ഹൃദയം എന്താണ്?
I want to encourage you, my brothers and sisters, you must earnestly desire to have an honest heart.
നിങ്ങളെല്ലാവരും ഒരു സത്യസന്ധമായ ഹൃദയം ഉണ്ടാകുവാൻ ആഗ്രഹിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക.
And a good heart.
ഒരു നല്ല ഹൃദയം
ഉണ്ടായിരിക്കണം.
അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
Honest heart and a good heart.
ഒരു നല്ല ഹൃദയവും ഒരു സത്യസന്ധതയുള്ള ഹൃദയവും.
If I have a heart like that, what does it mean?
എനിക്ക് അങ്ങനെയുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്?
Honest heart is one which will acknowledge its true condition.
ഒരു സത്യസന്ധമായ ഹൃദയം അതിന്റെ യഥാർത്ഥമായ അവസ്ഥ സമ്മതിക്കുന്ന ഒരു ഹൃദയമാണ്.
That means, if I know I have done something wrong, I will admit it.
അതിന്റെ അർത്ഥം ഞാൻ എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം ചെയ്തുവെങ്കിൽ അത് ഞാൻ സമ്മതിക്കുന്ന വ്യക്തിയാണ്.
That is an honest heart.
അതാണ് സത്യസന്ധമായ ഒരു ഹൃദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Always have an honest heart.
നമുക്ക് എപ്പോഴും ഒരു സത്യസന്ധമായ ഹൃദയം ഉണ്ടായി.
Sometimes you know, we know we have done something wrong and we are not willing to admit it.
പലപ്പോഴും തെറ്റായത്തിൽ ചെയ്തുവെന്ന് നമുക്ക് അറിയാമെങ്കിൽ തന്നെ അത് സമ്മതിക്കുവാൻ നാം തയ്യാറാണ്.
We don't have an honest heart.
അങ്ങനെയെങ്കിൽ നമുക്കൊരു സത്യസന്ധമായ ഹൃദയം ഉണ്ടായി.
The word of God comes to you in the meeting.
ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ.
In the meeting.
പ്രാർത്ഥനാ മീറ്റിംഗിൽ കടന്നു.
God shows you something is wrong in your life.
നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില കുറവുവശങ്ങളെ ദൈവം കാണിച്ചത്.
And you don't want to admit it.
എന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് സമ്മതിക്കുവാൻ തയ്യാറല്ലായി.
You don't have an honest heart.
നിങ്ങൾക്ക് ഒരു യഥാർത്ഥമായ സത്യസന്ധമുള്ള ഹൃദയമില്ല.
Supposing you had a difficulty with your wife.
ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി.
You realize you made some mistake.
നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചില തെറ്റുകൾ വന്നു എന്ന് നിങ്ങൾക്ക് വാസ്തവമായി അറിയുകയും ചെയ്യും.
Honest heart means you say, yeah, that is my mistake, I'm sorry.
സത്യസന്ധമായ ഹൃദയമുള്ളവരാണെങ്കിൽ അത് എന്റെ ഭാഗത്തു നിന്ന് വന്ന കുറവാണ്, തെറ്റാണ് എന്ന് നിങ്ങൾ സമ്മതിക്കും.
You know what will happen if you have a heart like this?
ഇങ്ങനെ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ?
Good heart to other people.
മറ്റുള്ളവർക്ക് ഒരു നല്ല ഹൃദയം.
You will bring forth fruit for the glory of God all through your life.
ദൈവനാമത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കും നിങ്ങളുടെ ജീവിതം മുഴുവൻ.
Always seek to have an honest heart.
എപ്പോഴും ഒരു നല്ല സത്യസന്ധമായ ഹൃദയമുള്ളവരായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും.
Never be ashamed to ask forgiveness from anyone.
ഒരിക്കലും മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും നിങ്ങൾ ലജ്ജിക്കേണ്ട ആവശ്യമില്ല.
I am never ashamed to ask forgiveness from anybody in the world.
മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുന്ന വിഷയത്തിൽ ലോകത്തുള്ള ഒരു വ്യക്തികളോട് എനിക്ക് ആവശ്യമില്ലാത്ത പോലും ഇല്ല ചെയ്യും.
My wife,
എന്റെ ഭാര്യയായിട്ട്,
children,
എന്റെ മക്കളാകട്ടെ,
my neighbor,
എന്റെ അയൽവാസികളാകട്ടെ,
servants,
ഇവൻ അവരുടെ ജോലി ചെയ്യുന്ന വേലക്കാരാകട്ടെ,
young person, a child,
വളരെ പ്രായം കുറഞ്ഞ ആള്, ഒരു ഒരു ശിശു ആയിരിക്കട്ടെ,
നോ പ്രോബ്ലം.
എനിക്ക് ആ ഒരുമായിട്ട് ക്ഷമ ചോദിക്കുന്നതിൽ എനിക്കൊരു പ്രയാസം.
By the grace of God, I'm ready to do it anytime.
ദൈവത്തിന്റെ കൃപയാൽ ഏത് സാഹചര്യത്തിലും അപ്രകാരം ക്ഷമ ചോദിക്കുവാൻ ഞാൻ
താല്പര്യമുള്ളവനാണ്. Because I am not God.
കാരണം ഞാൻ ഒരു ദൈവമല്ല.
God is the only one who never makes a mistake.
തെറ്റ് ചെയ്യാത്ത ദൈവം മാത്രമേ, ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ആൾ ദൈവം മാത്രമാണ്.
You know that?
അത് നിങ്ങൾക്കറിയാം.
You know that if you think you never made a mistake, you think you are God.
നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ ദൈവമാണെന്ന് ചടിക്കുന്നവരാണ്.
There are so many people in the world, they never ask forgiveness from anybody.
ലോകത്തിൽ അനേകരുണ്ട്, ആരിൽ നിന്നും അവരെ ആരോടും അവർ ക്ഷമ ചോദിക്കാറില്ല.
What does that mean?
അതിന്റെ അർത്ഥം എന്താണ്?
Means they never must be making a mistake.
അവരൊരിക്കലും അവരെ തെറ്റ് ചെയ്യാൻ.
Means in their idea they must be like God.
അവരുടെ ആ ചിന്താഗതിയിൽ അവരെ ദൈവത്തെ പോലെയുള്ളവരാണ്.
That is what Satan told Eve, you will become like God.
ഇത് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ ഹവ്വായോട് സാത്താൻ പറഞ്ഞത്, നീ ദൈവത്തെ പോലെയാവും.
Man has a desire to become like God.
അതെ, മനുഷ്യന് ദൈവത്തെ പോലെ ആകുവാൻ ഒരു
ആഗ്രഹവും.
ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യാറ്. എനിക്ക് എല്ലാത്തിലും പൂർണ്ണമായ ജയമുണ്ട്. അത് കള്ളമാണ്.
If we say we have no sin, we deceive ourselves.
നമ്മിൽ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്.
We preach victory over sin in the church.
നാം സഭകളിൽ പാപത്തിന്റെ മേലുള്ള ജയം പ്രസംഗിക്കുന്നു.
I have preached that for more than 20 years.
കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ പ്രസംഗിച്ചു.
But yet,
എന്നിട്ടും
20 years my life has been a life of constant repentance.
എന്നാൽ കഴിഞ്ഞ 20 വർഷം എന്റെ ജീവിതം നിരന്തരമായ പശ്ചാത്താപത്തിന്റെ ജീവിതമായിരുന്നു.
I am seeing so many things in my life still which are not like Jesus Christ.
എന്ന കാരണം എന്റെ ജീവിതത്തിൽ ഇന്നും യേശുവിനെ പോലെ അല്ലാത്ത, യേശുവിന് ചേരാത്തതായ അനേക സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്.
I want to have an honest heart.
ഞാൻ ഒരു സത്യസന്ധതയുള്ള ഹൃദയമുള്ളവനായിരിക്കാൻ ഞാൻ
ആഗ്രഹിക്കുന്നു. That was wrong.
അത് തെറ്റായി.
Or what I said to you, I'm sorry, I spoke too hard.
ഞാൻ നിന്നോട് വളരെ കഠിനമായി സംസാരിച്ചു പോയി. അത് തെറ്റായി.
Even if what I said was right.
ഞാൻ പറഞ്ഞത് പക്ഷേ ശരിയായിരിക്കാം എങ്കിൽ തന്നെ.
Not spoken in a Christ-like way.
എന്നാൽ ഒരു കർത്താവിന്റെ ആത്മാവിലല്ല ഞാൻ പറഞ്ഞത്.
And I have to be honest.
ആവശ്യത്തിൽ ഞാൻ സത്യസന്ധനായി.
I ask your forgiveness.
ഞാൻ ആവശ്യത്തിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കാം.
This is the way of brokenness we must live all our life.
നമ്മുടെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള ഒരു നുറുങ്ങിയ അനുഭവത്തിൽ നാം ജീവിക്കണം.
Whenever I speak to married couples, I tell them one thing.
വിവാഹിതരായ ഭാര്യാഭർത്താക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാറുണ്ട്.
The end of your life.
നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ
never be ashamed to ask forgiveness from each other.
നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ അന്യോന്യം ക്ഷമ ചോദിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിതരാവാൻ. ഒന്ന്.
Secondly,
രണ്ട്.
When the other person asks forgiveness, forgive immediately.
മറ്റേ വ്യക്തി നിങ്ങളോട് ക്ഷമ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ അവരോട്
ക്ഷമിക്കും.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം
നയിക്കുവാൻ.
നിങ്ങൾക്ക് ഒരു കുടുംബജീവിതത്തെ കുറിച്ച് ഒരു വലിയ പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് ആദർശങ്ങൾ നിങ്ങൾ പിന്തുടർന്നാൽ മാത്രം അത് വളരെ ലഘുവായ കാര്യം.
Always be ready to ask forgiveness and always be quick to forgive.
എപ്പോഴും ക്ഷമ ചോദിക്കാൻ തയ്യാറുള്ളവരായിരിക്കാം, അപ്പോൾ തന്നെ എപ്പോഴും ക്ഷമിക്കാനും തയ്യാറുള്ളവരായിരിക്കും.
When you forgive, don't then keep on bringing it back.
ഒരിക്കൽ ക്ഷമിച്ചതായ വിഷയം പിന്നെയും ചിന്താമണ്ഡലത്തിലും പ്രവൃത്തിയിലും ഓർമ്മയിലും കൊണ്ടുവരാതിരിക്കും.
See, John says in 1 John 1:8.
ഒന്ന് യോഹന്നാൻ 1:8 വാക്യം നാം വായിക്കുന്നു.
He we say we have no sin, we are deceiving ourselves.
നമ്മൾ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കും.
Who was the only person who could say he had no sin?
തന്നിൽ പാപമില്ല എന്ന് പറയുവാൻ കഴിവുള്ള ആരായിരുന്നു ഒരാൾ?
അത്
യേശു മാത്രമായിരുന്നു.
Once he turned round to the people and said, which of you can convince me of sin?
ഒരിക്കൽ പരീശന്മാരോട് മുഖം തിരിച്ച് കർത്താവ് ചോദിച്ചു, നിങ്ങളിൽ ആര് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തു?
കർത്താവിനത്
പറയുവാൻ സാധിക്കും.
I can't say.
പക്ഷെ എനിക്കത് പറയുവാൻ കഴിയും.
You can't say.
നിങ്ങൾക്ക് പറയുവാൻ കഴിയും.
Remember this, to the end of your life you cannot say.
നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങൾക്ക് ഇപ്രകാരം പറയുവാൻ സാധിക്കില്ല എന്നുള്ള ഓർപ്പുണ്ട്.
Once Jesus told the Pharisees, he who is without sin throw the first stone at this woman.
ഒരിക്കൽ പരീശന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യത്തെ കല്ല് ഈ സ്ത്രീയെ എറിയട്ടെ.
They all went away.
അവരെല്ലാം ഓരോരുത്തർ ഓരോരുത്തരായി പിൻവാങ്ങി.
Except one person.
ഒരാൾ ഒഴുകി, ഒരു വ്യക്തി ഒഴുകി.
Who was that?
That lady.
Jesus was there.
Jesus.
He was without sin. He could have taken a stone and thrown.
കർത്താവ് ഒഴികെ മാത്രം അവിടെ ബാക്കിയായി.
He could have taken a stone and thrown.
കർത്താവ് വേണമെങ്കിൽ ഒരു കല്ലെടുത്ത്
എറിയാമായിരുന്നു.
കർത്താവ് അത് ചെയ്തു.
You know that? The one who is without sin will never throw a stone.
നിങ്ങൾക്കറിയാമോ, പാപം ചെയ്യാത്തവർ ഒരിക്കലും കല്ലെറിയുകയില്ല.
It is the one who has got sin who wants to throw stones.
പാപം ചെയ്തവർ മാത്രമേ കല്ലെറിയുവാൻ ആഗ്രഹിക്കൂ.
The one who is without sin will not want to throw a stone at anybody.
പാപം ചെയ്യാത്തവർ ഒരിക്കലും ഒരു കല്ലെറിയുവാൻ ആഗ്രഹിക്കില്ല.
That's how God is.
അങ്ങനെയാണ് ദൈവം.
God doesn't throw stones at us.
ദൈവം ഒരിക്കലും നമ്മെ കല്ലെറിയുന്ന ദൈവമല്ല.
If he throws stones at us, none of us will live.
ദൈവം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആരും.
We are the ones who are so foolish, we throw stones at each other.
നമ്മളാണ് ഇത്ര മഠയരായി അന്യോന്യം കല്ലുവാരിയത്.
Because we are so full of sin.
കാരണം നാം പാപത്തിൽ മുഴുകിയവരാണ്.
We don't have an honest heart.
നമുക്ക് സത്യസന്ധമായ ഒരു ഹൃദയമില്ല.
That is what we must value more than anything else.
നമ്മൾ ഏറ്റവും വിലമതിക്കേണ്ട വിഷയം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ. എല്ലാത്തിനേക്കാളും.
Let it be known that you are a brother or a sister always ready to ask forgiveness honestly.
അതെ, സത്യസന്ധമായി മറ്റുള്ളവരോട് എപ്പോഴും ക്ഷമയോദിക്കുവാൻ ഒരുക്കമുള്ള ഒരു സഹോദരനാണ് സഹോദരിയാണ് നിങ്ങൾ എന്നുള്ളത് പരക്കെ
അറിയാം.
ഒന്നിന്റെ എട്ടിൽ ആരാണ് പറയുന്നത്? നാം നമ്മിൽ പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ യോഹന്നാനാണ്
പറയുന്നത്.
95 വയസ്സ് പ്രായമുള്ള യോഹന്നാനാണ് പറയുന്നത്.
Walked with God for 65 years.
65 വർഷം ദൈവത്തോടുകൂടെ നടന്നവൻ.
At the age of 95, what does he say about himself?
95-ാമത്തെ വയസ്സിൽ തന്നെ കുറിച്ച് തന്നെ താൻ എന്താണ് പറയുന്നത്?
I say, I have no sin, I am deceiving myself.
എന്നിൽ പാപമില്ല എന്ന് ഞാൻ പറയുന്നുവെങ്കിൽ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കും.
What a humble man he was.
എത്ര എളിമയുള്ള ഒരു മനുഷ്യൻ.
I think at the age of 95, John must have been so much like Jesus Christ in so many areas.
പല വിഷയങ്ങളിലും 95-ാമത്തെ വയസ്സ് എത്തിയപ്പോഴത്തേക്കും ജോൺ ഏകദേശം കർത്താവിനോട് സമനായി കഴിഞ്ഞിരിക്കുന്നു.
And yet, he says concerning himself, I cannot say I have no sin.
എങ്കിലും തന്നെ കുറിച്ച് തന്നെ താൻ പറയുകയാണ്, എന്നിൽ പാപമില്ല എന്ന് എനിക്ക് പറയുവാൻ കഴിയില്ല.
Jesus, he falls like a dead man.
അത് യേശുവിനെ കാണുമ്പോൾ മരിച്ചവനെ പോലെ തൻ നിലത്ത് വീഴുന്നു.
It is the mark of a true godly man.
അതാണ് യഥാർത്ഥമായി ദൈവപൈതലായ ഒരു മനുഷ്യന്റെ
aware of his own failure.
തന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളെ കുറിച്ച് വളരെ ബോധമുള്ളവനാണ്.
See, I have often said this, that we should always be able to say when we look back over our life, I could have done it better than I did it before.
പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നാം പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇതിനെ പറയണം, എനിക്ക് ഇതിനെക്കാട്ടി മെച്ചമായിട്ട് ആ കാര്യം ചെയ്യുവാൻ സാധിച്ചേനേ.
യുനോ, ലൈക്ക് എ ചൈൽഡ് ഹൂ ഈസ് റൈറ്റിംഗ് ദ ലെറ്റർ എ.
ഒരു ശിശു ആദ്യമായിട്ട് എ എന്ന അക്ഷരം എഴുതി പഠിക്കുന്നത് പോലെയാണ്.
എ ബി സി. In the kindergarten, they get it all wrong. They don't write clearly. Next year, it becomes better. That's how our life should be.
So
when you look back over your life, even about last year,
നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞ വർഷത്തേക്ക് നാം തിരിഞ്ഞു
നോക്കുമ്പോൾ,
കഴിഞ്ഞ വർഷം നിങ്ങൾ ചെയ്ത ചില വിഷയങ്ങൾ, ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇന്നാലും ഞാൻ അപ്രകാരം ചെയ്യില്ലായിരുന്നു, അതിനേക്കാളും നന്നായിട്ട് എനിക്ക് ചെയ്യാമായിരുന്നു. അത് ഒരു നല്ല അടയാളമാണ്.
There are some people who say, I look back over the last so many years, I don't regret anything I've done.
അതെ, പലരും പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ കാലത്തിലേക്ക് നോക്കിയിട്ട് എനിക്ക് ഖേദിക്കത്തക്കതായിട്ട് ഒന്നും തന്നെ ഇല്ല.
Means he must be in the kindergarten for the last so many years.
ഒരു കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന അനുഭവമാണ് കഴിഞ്ഞ വർഷങ്ങളായി.
He's never gone beyond that.
അതിന് അപ്പുറമായിട്ട് വളർന്നിട്ടില്ല.
If you are growing, you will always have regret over what you did last year that you can do it better.
നിങ്ങൾ വാസ്തവമായി വളരുന്നവരാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ മെച്ചമായി ചെയ്യുവാൻ കഴിഞ്ഞേരും എന്നുള്ള ചിന്താഗതി നിങ്ങൾ ഉണ്ടായി.
When I talk to husbands and wives, I say, I'm not bothered whether your life is perfect.
ഭാര്യ ഭർത്താക്കന്മാരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതം വളരെ പൂർണ്ണതയുള്ളതാണോ എന്ന് എനിക്ക് ചിന്തിക്കേണ്ട വിഷയമില്ല.
I only ask one question.
ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് ചോദിക്കും.
Is it better than it was last year?
ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുന്നു, ഈ ഇപ്പോഴുള്ള അവസ്ഥ കഴിഞ്ഞ വർഷത്തെക്കാൾ മെച്ചമാണോ?
It should be.
അങ്ങനെയായിരിക്കും.
Better than 2 years ago?
രണ്ടു വർഷത്തിന് മുമ്പുള്ളതിനേക്കാൾ മെച്ചമാണോ ഇപ്പോഴത്തെ?
It should be better than what it is now.
അടുത്ത വർഷം ഇതിനേക്കാൾ മെച്ചമായിരിക്കണം.
And in our personal life also.
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും.
I don't ask young people, have you got perfect victory in your thought life?
നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ പൂർണ്ണ വിജയം നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ യുവാക്കളോട് ചോദിക്കാറുണ്ട്.
Difficult area, I know.
അത് വളരെ പ്രയാസമുള്ള ഒരു ഏരിയയാണ്.
I only ask this question.
ഞാൻ ഈ ചോദ്യം മാത്രമേ ചോദിക്കാറു.
Is it better than it was last year?
കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പോൾ മെച്ചമായിട്ടുള്ളൂ.
That's all.
നിങ്ങൾ
പൂർണ്ണരായിരിക്കില്ല.
പൂർണ്ണരായി തീരുവാൻ ഒരുപക്ഷെ 20 വർഷം എടുത്തേക്കാം, എന്നാൽ അത് നന്നായിക്കൊണ്ടേയിരിക്കും.
Some people have a big problem with their anger.
പലർക്കും തങ്ങളുടെ കോപ സ്വഭാവത്തിന്റെ മേലെ പ്രശ്നമുള്ളവരാണ്.
I don't ask them, have you finished with that?
നിങ്ങൾ അത് പൂർണ്ണമായും ജയമെടുത്തോ എന്ന് ഞാൻ ചോദിക്കാമല്ലോ.
Is it better than it was last year?
ഞാൻ ചോദിക്കാറുള്ളത് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തേക്കാൾ അത് മെച്ചമായോ?
Maybe you are still getting angry.
ഒരു പക്ഷേ ഇപ്പോഴും നിങ്ങൾ കോപിക്കുന്നവരായിരിക്കും.
Not so much.
എന്നാൽ കഴിഞ്ഞ വർഷത്തെ പോലെ അത്രയും.
And maybe now you are quick to repent and apologize.
ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആ വിഷയത്തെ കുറിച്ച് അനുതപിക്കുവാനും.
That's good.
അത് നല്ലൊരു സ്വഭാവം.
That means you are growing up.
അതിന്റെ അർത്ഥം നിങ്ങൾ വളരുന്നു എന്നുള്ളതാണ്.
Honest heart.
സത്യസന്ധമുള്ള ഒരു ഹൃദയം.
And a good heart.
നല്ല ഹൃദയം.
That means in that. Everybody is one of goodness.
മറ്റുള്ളവരോടുള്ള നമ്മുടെ താല്പര്യം നല്ലതായിരിക്കും.
It says here in 1 John 3.
1 യോഹന്നാൻ 3
verse 12.
അതിന്റെ 12-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു.
Cain belonged to the evil one and he slew his brother. Why did he slay him? Because his deeds were evil and his brother's deeds were righteous.
കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി എന്ന് തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുള്ളതും കൊണ്ടത്തെ.
Cain was jealous of Abel.
ആബേലിനെ കുറിച്ച് കായീൻ അസൂയയായിരുന്നു.
I want to ask you, are you jealous of anybody in the world?
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ലോകത്തിൽ ആരോടെങ്കിലും അസൂയയുണ്ടോ?
Are you jealous if it goes well with some other family?
മറ്റ് ചില കുടുംബങ്ങൾ നന്നായി പോകുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് അസൂയയുണ്ടോ?
Are you jealous when it goes well with somebody else's children?
മറ്റു ചില കുടുംബഭവനത്തിലെ മക്കൾ നന്നായി പോകുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് അസൂയയുണ്ടോ?
Never should that be.
അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല.
Jealousy is an evil thing. It began with Cain.
അസൂയ എന്ന് പറയുന്നത് വളരെ ദോഷകരമായ ഒരു സംഗതിയാണ്. അത് കായീനിൽ നിന്ന് ഉത്ഭവിച്ചതാണ്.
He saw God blessing Abel and he became jealous.
ആബേലിനെ ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ട് കായീന്റെ ഉള്ളത്തിൽ അസൂയയുള്ളതാണ്.
Jealous heart is the opposite of a good heart.
നല്ല ഹൃദയത്തിന്റെ എതിരായ ഒരു വസ്തുവാണ് അസൂയയുള്ള ഹൃദയം.
We read in James 3.
യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പ്രകാരം വായിക്കുന്നു.
Verse 16.
അതിന്റെ 16-ാം
വാക്യം. Where jealousy and selfish ambition exists, there is disorder and every evil thing.
ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്.
Where there is jealousy, what will happen?
അസൂയയുള്ളിടത്ത് എന്താണ് സംഭവിക്കുന്നത്?
Disorder.
കലക്കം.
And every evil thing.
എല്ലാ ദോഷവും.
Disorder and every evil thing.
എല്ലാ ദുഷ്പ്രവൃത്തിയും കലക്കവും ഉണ്ടായി.
Where does it start?
അത് എവിടെയാണ് ആരംഭിക്കുന്നത്?
Jealousy.
അസൂയയിൽ നിന്ന്.
Please remember this.
ഇത് നന്നായി ഓർത്തുകൊള്ളുക.
Whenever you see God bless another person,
ദൈവം ഒരുവനെ അനുഗ്രഹിക്കുന്നതായി നിങ്ങൾ കാണുമ്പോൾ,
and you feel little jealous about it,
നിങ്ങളുടെ ഹൃദയത്തിൽ ആ വിഷയത്തിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും അസൂയ തോന്നുകയാണെങ്കിൽ,
your heart is not good.
നിങ്ങളുടെ ഹൃദയം നല്ല ഹൃദയമല്ല.
And you cannot produce good fruit.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലം പുറപ്പെടുവിക്കാൻ കഴിയും.
You will go the way of Cain.
നിങ്ങൾ കായീന്റെ വഴിയിൽ പോകും.
You may be very religious.
നീ വളരെ മതഭക്തിയുള്ളവരായി.
I have seen people like this.
അങ്ങനെയുള്ളവരെ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്.
Very religious and very jealous.
വളരെ മതഭക്തിയുള്ളവർ അപ്പോൾ തന്നെ വളരെ അസൂയുള്ളവർ.
Just like him.
കൈനെ പോലെ തന്നെ.
It says Pilate knew that the Pharisees handed over Jesus because they were jealous of him.
പീലാത്തോസിന് നന്നായിട്ട് അറിയാമായിരുന്നു യേശുവിനെ കുറിച്ച് അസൂയ കൊണ്ടാണ് യേശുവിനെ ക്രൂശിപ്പാൻ പരീശന്മാരെ
ഏൽപ്പിച്ചുകൊണ്ട്.
അതെ, ദൈവഭക്തി ഇല്ലാത്തവനായ പീലാത്തോസിനെ കുറിച്ചുള്ള വ്യക്തിക്ക് പോലും അത്
മനസ്സിലാക്കാൻ.
ഈ പരീശന്മാർക്ക് യേശുവിനെ കുറിച്ച് അസൂയ ഉള്ളത് കൊണ്ടാണ്.
They don't like him.
യേശുവിനെ അവർക്ക് ഇഷ്ടമില്ല.
Because he is exposing all their wrong things.
കാര്യം അവരുടെ തെറ്റുകളും അവരുടെ കുറവുകളും ഒക്കെ വെളിപ്പെടുത്തും.
And his ministry is being blessed by God.
ദൈവം അവരുടെ ശുശ്രൂഷയെ അനുഗ്രഹിക്കും.
And they are angry.
അതുകൊണ്ട് അവർ കോപാകുലരാണ്.
They are jealous.
അവർ അസൂയയുള്ളവരാണ്.
They want to kill.
അതുകൊണ്ട് അവർ യേശുവിനെ കൊല്ലും.
Just like Cain.
കയിനെ പോലെ തന്നെ.
That is why it says in Babylon, Revelation 18, that all the blood of the saints is in Babylon.
അതുകൊണ്ടാണ് റവലേഷൻ വെളിപാട് പുസ്തകം 18-ാം അധ്യായത്തിൽ കാണുന്നത് എല്ലാ വിശുദ്ധന്മാരുടെയും രക്തം കൊണ്ട് ബാബിലോൺ
നിറഞ്ഞിരിക്കുന്നു.
അവരുടെ കൈകൾ അതെ ദൈവഭക്തിയുള്ള മനുഷ്യരുടെ രക്തം കൊണ്ട് നിറഞ്ഞത്
മലിനമാക്കപ്പെട്ടതാണ്.
അതെ, നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. കായിന്റെ മതഭക്തി കൊണ്ട് നമുക്ക് യാതൊന്നും ചെയ്യുവാൻ
തരില്ല.
അപ്രകാരം മതഭക്തി ഉള്ളവരായിരിക്കാൻ വളരെ എളുപ്പമാണ്.
And I find a lot of it in many Christian groups today.
ഈവിധത്തിലുള്ള സംഗതികൾ വളരെയേറെ ക്രിസ്തീയ ഗ്രൂപ്പുകളിലും ഇന്ന് എനിക്ക് കാണുവാൻ
സാധിക്കും. Even the so-called separated assemblies.
വേർപെട്ട കൂട്ടമെന്ന് പറയപ്പെടുന്നവരുടെ ഇടയിലും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ കാണുവാൻ
സാധിക്കും. No connection with what they preach and what they live.
അവരുടെ ജീവിതവും അവരുടെ പ്രസംഗവും തമ്മിൽ യാതൊരു ബന്ധവും.
Absolutely no connection.
അവർ തമ്മിൽ തികച്ചും യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയാണ്.
They preach one thing, some fantastic high standards.
വളരെ ഉന്നത നിലവാരമുള്ള വിഷയങ്ങൾ അവർ പ്രസംഗിക്കുന്നു.
They live in another way.
എന്നാൽ വളരെ വ്യത്യസ്തമായ നിലവാരത്തിൽ അവർ ജീവിക്കുന്നു.
The vast majority are going on that broad way of destruction.
അതെ, നാശത്തിലേക്കുള്ള ആ വിശാലമായ പാതയിലേക്കാണ് അനേക ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്.
Matthew chapter 7.
പത്തായിരത്തിന് ശേഷം 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം.
In Matthew 7 we read of Jesus using the example of a good tree, verse 17, a good tree and a bad rotten tree, verse 17 and 18.
അതിന്റെ 17-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും ഒരു നല്ല വൃക്ഷത്തെയും ചീത്ത ആകാത്ത വൃക്ഷത്തെയും കുറിച്ച് കർത്താവ് പറയുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും.
He uses three illustrations here.
ഇവിടെ മൂന്ന് ദൃഷ്ടാന്തങ്ങൾ കർത്താവ് കാണിച്ചിട്ടുണ്ട്.
And if you look at these three illustrations are like these, showing these two streams I spoke about.
Adhe ee ivide kathavu paranjirikkuna moonu adrishtangalum rendu nam nerthe paranja rendu uravagalilekku nammale vazhi kaattunnu.
I told you Cain started one stream.
Kainil nu ulbhavicha oru urava
of being religious,
madhavathiyulla
offering things to God,
devathine kaattu kondu varunna,
and at the same time being jealous of his brother.
Adhe samayam thanne sondam sahodaranodu asuya thonunna.
The same thing we find in the Pharisees and Jesus.
പരീശന്മാരിലെ യേശുവിന്റെയും ആ സമയത്തും ഇത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും.
Religious but jealous of Jesus.
മതഭക്തിയുള്ളവരാണ് അപ്പോൾ തന്നെ യേശുവിനെ
കുറിച്ച് അസൂയ.
ഇതേ സംഗതി തന്നെ ഇന്നത്തെ ക്രിസ്തീയ കോണത്തിൽ നമ്മളെ എന്തുകൊണ്ടാണ് മനുഷ്യർ കൂടുതൽ വെറുക്കുന്നത്?
I've often wondered why do people hate me so much? What have I done to them?
ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവരൊക്കെ എന്നെ ഇത്രയും?
I've never harmed them for anything.
ഞാൻ ആർക്കും ദോഷമായിട്ട് ഉപദ്രവമായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല.
But we read in John chapter 15.
എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം പ്രകാരം
വായിക്കുന്നു. Verse 25.
അതിന്റെ 25-ാം
വാക്യം.
യേശു പറഞ്ഞു,
This is done so that it may be fulfilled what is written in their law, they hated me without a cause.
അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവർത്തിയാകേണ്ടതിന് തന്നെ.
വിതൗട്ട് എനി റീസൺ,
ഒരു കാരണവുമില്ല.
സോ ജീസസ് സ്പോക്ക് ഇൻ മാത്യു 7 അബൌട്ട് ത്രീ ഇല്ലസ്ട്രേഷൻസ്.
മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ മൂന്ന് ദൃഷ്ടാന്തങ്ങൾക്ക് താവ് പറയും.
ഫസ്റ്റ് ഓഫ് ഓൾ ഹി സ്പോക്ക് അബൌട്ട് എ നാരോ ഗേറ്റ് ആൻഡ് എ നാരോ വേ.
ഒന്നാമതായിട്ട് ഇടുക്കുവാതിലിലെ ഇടുക്കുവഴിയുടെയും കാര്യം അതിന്റെ 13-ാം വാക്യത്തിൽ താവ് പറയും.
ആൻഡ് എ ബ്രോഡ് ഗേറ്റ് ആൻഡ് എ ബ്രോഡ് വേ.
അതുപോലെ തന്നെ ഒരു വിശാലമായ വഴിയും വിശാലമായ വാതിലിനെ കുറിച്ച് അതാണ് ഒന്നാമത്തെ ഉപമ.
സെക്കൻഡ് ഇല്ലസ്ട്രേഷൻ,
രണ്ടാമത്തെ ഉപമ,
വേഴ്സ് 18 ആൻഡ് 19,
അതിന്റെ 18-ും 19-ും വാക്യം, നല്ല വൃക്ഷവും ആകാത്ത വൃക്ഷവും.
തേർഡ് ഇല്ലസ്ട്രേഷൻ, is in verse 24 and 25, the man who built his house on the rock and the man who built his house on the sand.
അതിന്റെ മൂന്നാമത്തെ ദൃഷ്ടാന്തം ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധിയില്ലാത്ത മനുഷ്യനും പാറമേൽ വീട് പറയുന്ന മനുഷ്യനും മണലിന്മേൽ വീട്
all these things as a contrast.
ഇതൊക്കെ ഒരു ദൃഷ്ടാന്തമാണ്.
Narrow gate, broad gate.
അതായത് ഇടുക്കുവാതിൽ വീതിയുള്ള വിശാലമായ വാതിൽ.
Narrow way, broad way.
വീതിയുള്ള വഴി അതുപോലെ ഇടുങ്ങിയ വഴി.
These are opposites.
അത് രണ്ടും ഏതിൽ ഉള്ള വിഷയങ്ങളാണ്.
Good tree, bad tree.
നല്ല വൃക്ഷം ആകാത്ത വൃക്ഷം.
Rock foundation, sand foundation.
പാറമേലുള്ള അടിസ്ഥാനം മണലിന്മേലുള്ള അടിസ്ഥാനം.
What is he talking about?
എന്താണ് കഥാവ് ഇവിടെ പറയുന്നത്?
He's talking about Abel and Cain.
കഥാവ് ഇവിടെ പറയുന്നത് ഹാബേലിനെ കുറിച്ചും കായലിനെ കുറിച്ചും.
He's talking about Jerusalem and Babylon.
യെരുശലേമിനെ കുറിച്ചും ബാബിലോണിനെ കുറിച്ചുമാണ് കഥാവ് പറയുന്നത്.
The true church and the counterfeit.
യഥാർത്ഥമായ ചർച്ചും വ്യാജമായ സഭയും.
We find in the true church the narrow gate is preached.
യഥാർത്ഥമായ സഭയിൽ ഇടുക്കുവാതിലിനെ കുറിച്ച് പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കുവാൻ
സാധിക്കും. The narrow way of taking up the cross and following Jesus.
ഇടുക്കു വഴിയിലൂടെ കുരിശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നതിനെ കുറിച്ച് നമുക്ക്
കേൾക്കുവാൻ സാധിക്കും. Few people find it.
വളരെ കുറച്ചു പേർ മാത്രമേ അത് കണ്ടെത്തുന്നുള്ളൂ.
That's the first illustration.
അതാണ് ഒന്നാമത്തെ.
Very few people will find themselves in the true church.
വളരെ കുറച്ചു പേർ മാത്രമേ യഥാർത്ഥമായ സഭയിൽ കാണപ്പെടുകയുള്ളൂ.
The second illustration is of good tree and bad tree.
രണ്ടാമത്തെ ഉപമ ഒരു നല്ല വൃക്ഷവും ആകാത്ത വൃക്ഷവും.
See, a religious person can be compared to a bad tree.
ഒരു മതഭക്തിയുള്ള മനുഷ്യനെ ഒരു ആകാത്ത ഫലങ്ങളായിരിക്കുന്ന വൃക്ഷമായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ
സാധിക്കും. Cuts off all the bad fruit.
അതിന്റെ മോശമായ ഫലങ്ങളെല്ലാം
mango tree with no fruit at all.
ഒരു ഫലവുമില്ലാത്ത ഒരു മാവ് വൃക്ഷം ഉണ്ടായിരുന്നിരിക്കട്ടെ.
And I go and buy 100 nice mangoes in the market and I tie them very cleverly on this tree.
ഞാൻ ചന്തയിൽ പോയി ഒരു 100 നല്ല മാങ്ങ വാങ്ങിച്ചോണ്ട് വന്ന് ഈ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിലെല്ലാം അത് കെട്ടിത്തൂക്കിയിടുക.
People come and say, oh brother, what a wonderful mango tree you have got.
മറ്റുള്ളവർ അത് വന്ന് കണ്ടിട്ട് പറയും, സഹോദര ഇത്ര മനോഹരമായ ഒരു മാവ് നിനക്കുണ്ടല്ലോ എന്ന് പറയുവാനിടയാണ്.
This is what is happening in many churches.
അനേക സഭകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്.
Only for show.
അതെ, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പലതും അവരെ
കാണിക്കും.
നമ്മുടെ സഭ വളരെ മെച്ചമാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ
വേണ്ടി.
ഞാൻ വളരെ വിശുദ്ധനായ ഒരു മനുഷ്യനാണ് എന്ന് മറ്റുള്ളവരെ
കാണിക്കും.
പ്രാർത്ഥിക്കുന്ന രീതിയിൽ അതുപോലെ പ്രസംഗിക്കുന്ന രീതിയിൽ ഒക്കെ ഞാൻ വളരെ വിശുദ്ധനാണെന്ന് മറ്റുള്ളവരെ
കാണിപ്പാക്കട്ടെ. അത്
ഇങ്ങനെ കൊണ്ടുവന്ന് തെറ്റിത്തൂക്കിയിട്ട ഫലങ്ങൾ പോലെയാണ്.
But a real good tree does not have to do such things.
എന്നാൽ ഒരു യഥാർത്ഥ നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തിന് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമേ.
Automatically the good mango comes out.
അത് സ്വതസിദ്ധമേ അത് നല്ല ഫലം പുറത്തു വരും.
In Jerusalem it is like a good tree.
യെരുശലേം ഒരു നല്ല വൃക്ഷം പോലെയാണ്. എന്നാലോ ഈ ആകാത്ത വൃക്ഷത്തിൽ ഫലം കൊണ്ടുവന്ന്
കെട്ടിയതുപോലെയാണ്.
അതുപോലെയാണ് ഈ രണ്ട് ഭവനം പണിയുന്ന വിഷയം ഇവിടെ പഠിപ്പിക്കുന്നത്.
See, the main difference between Jerusalem and Babylon is not on the outside.
ശരിക്കും ബാബിലോണും യെരുശലേമും തമ്മിലുള്ള വ്യത്യാസം അതിന്റെ പുറമെയല്ല.
You know, people come to our meeting hall and meeting in Bangalore and say, oh, you don't have the Holy Spirit, you're not making noise here.
Bangalore ningale samayile palarum kadannu vannu paray, oh, ningalkku ivide parishuddhaatma illa, ivide veliya shabdam onnum kekkanillallo ennu paray.
I'm not bothered.
Avishayathil enikku vyagulamilla.
Because I know that the important thing in the church is the foundation, not the outside knowledge.
Kaaranam enikkariyam oru sabayude pradhanamaya vishayam adinte adisthanamaanu, alla purame veliyil kaanunna vishayamalla.
I don't want to make a noise to impress all the Pentecostals that I'm also a spiritual man, we have a spiritual church.
മറ്റ് പെന്തിക്കോസ്തുകാരെ ഞാനും ഒരു നല്ല പെന്തിക്കോസ്തു നല്ലൊരു വിശ്വാസിയാണ് വിശുദ്ധനാണെന്ന് കാണിക്കാൻ പോലെ വേണം വെച്ചിട്ട് കാര്യമില്ല.
Who are you trying to impress with a lot of noise?
നിങ്ങൾ ആരെ പ്രസാദിപ്പിക്കാനാണ് ബഹളം വെച്ചിട്ട് ആരെ കാണിക്കാനാണ്?
Important thing is the foundation.
ഏറ്റവും പ്രധാനമായ വിഷയം അതിന്റെ അടിസ്ഥാനമാണ്.
If the foundation is deep, nothing will shake that house.
അടിസ്ഥാനം ആഴമുള്ളതാണെങ്കിൽ ആ ഭവനത്തെ ആർക്കും ഉലയ്ക്കുവാൻ സാധിക്കില്ല.
But if the foundation is not deep,
enal adisthanam aalamulla allengil,
the house will begin to shake.
Angane engil avanu ulayuvan thakkunodiyai.
So I was in Singapore recently.
അടുത്ത കാലത്ത് തന്നെ സിംഗപ്പൂരിലായിരുന്നു.
Singapore had a very strong, but what has happened now, so many of those Asian currencies have started shaking.
ഇപ്പോഴ് പാരീസിലെ ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ള പല രാജ്യങ്ങളുടെയും അവരുടെ നോട്ടുകൾ അതിന്റെ വില ഇടിവ് തുടങ്ങിയിരിക്കുക.
So somebody asked me, is there a word in the Bible about this?
വേദപുസ്തകത്തിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചിലരോട് ചോദിച്ചു.
I said yes.
ഞാൻ പറഞ്ഞുകൊണ്ട്
I will show you.
ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞു.
You turn to Hebrews chapter 12, I said.
എബ്രായ ലേഖനം 12 അധ്യായത്തിലേക്ക് തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു.
The Lord says in verse 26, yet once more I will shake not only earth but also heaven.
അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു.
And then listen to verse 27.
അതിന്റെ 27-ാം വാക്യം ശ്രദ്ധിക്കുക.
This yet once more means that all the things can be shaken as of created things will be removed.
ഇനി ഒരിക്കലെന്നത് ഇളക്കമില്ലാതെ നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായി ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു.
So all these strong currencies and all, God is going to shake them.
അതെ, ഈ ശക്തമായ കറൻസി നോട്ടുകളൊക്കെയും ദൈവം അത് ഉലയ്ക്കുവാൻ പോകുകയാണ്.
You watch and see what is going to happen in the future years.
നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊള്ളു എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ
പോകുന്നത്. All people who have put their confidence in some money, it will shake.
പണത്തിൽ തങ്ങളുടെ ആശ്രയം വെച്ചിരുന്ന എല്ലാ വ്യക്തികളും ഇതുപോലെ ഉലയുവാൻ പോകുകയാണ്.
Don't put your confidence in money.
നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ പണത്തിൽ നിങ്ങൾ വെക്കുക.
Yes, use it wisely. Nothing wrong in that.
ബുദ്ധിപരമായി അത് ഉപയോഗിക്കുക. അതിലൊരു തെറ്റു വരില്ല.
Don't be foolish in wasting it.
എന്നാൽ ബുദ്ധിമോശമായിട്ട് അത് ചിലവാക്കി നശിപ്പിക്കരുത്.
I am very careful in the way I use money.
പണം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ സൂക്ഷ്മതയുള്ളവരാണ്.
I don't place my confidence in it.
എന്നാൽ ഞാൻ എന്റെ ആശ്രയം അതിൽ വെക്കാറ്.
It is sand.
അത് തെറ്റാ.
Sand.
അത് മണ്ണാണ്.
Can't build on it.
അതിന്മേൽ നിങ്ങൾക്ക് പണിയുവാൻ സാധിക്കും.
ഇറ്റ് ഇസ് എ ക്രിയേറ്റഡ് തിങ്.
അത് നിർമ്മിതമായ വസ്തുവാണ്.
ഇറ്റ് സേസ് ക്രിയേറ്റഡ് തിങ്സ് വിൽ ഓൾ ബി ഷേക്കൻ.
ആകയാൽ നിർമ്മിതമായത് എല്ലാം ഇളക്കം വരും എന്ന് നാം ഇവിടെ വായി.
വിച്ച്എവർ കൺട്രീസ് കറൻസി ഇറ്റ് ബി.
ഏത് രാജ്യത്തിന്റെ കറൻസി ആയാൽ.
ടുഡേ ഇറ്റ് ഈസ് ഓവർ ദേർ, ടുമോറോ ഇറ്റ് മേ ബി ഹിയർ.
ഇന്ന് ഒരു പക്ഷേ അത് പാരീസിലാണ്, നാളെ ഇവിടെയാകാം.
The only thing that will not be shaken is those things which are not created.
Adhe nirmikkapadathu maatrame ilakkamillathu nilkkuyo.
That's it.
Adhe ivide parayunnundu.
The removing of those things which are shaken as of created things, in order that those things which cannot be shaken may remain.
ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു.
What are the things which cannot be shaken?
എന്താണ് ഉലയുവാൻ
which will remain forever?
എന്ന് നിലനിൽക്കുന്ന എന്താണ്?
There you turn back to Matthew 7.
മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം.
And verse 24.
അതിന്റെ 24-ാം വാക്യം.
Everyone who hears these words of Jesus and does exactly like he said, he will never be shaken.
യേശുവിന്റെ വചനം കേട്ട് അതുപോലെ ചെയ്യുന്നവൻ ഒരിക്കലും ഇളക്കമുണ്ടാകില്ല എന്ന് കർത്താവ് പറഞ്ഞു.
And you know it is not easy to do everything that Jesus has taught because so many other Christians in the world are not doing it.
യേശു പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ചെയ്യുവാൻ വളരെ എളുപ്പമുള്ള സംഗതികളല്ല, കാരണം ലോകത്തിലുള്ള ക്രിസ്ത്യാനി പലരും അതിൽ പലതും ചെയ്യുന്നില്ല.
Supposing you have got four children in the house.
ഒരുപക്ഷെ നിങ്ങൾക്ക് ഭവനത്തിൽ നാല് കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം.
All four have got plenty of homework to do.
അവർ നാലുപേർക്കും വീട്ടില് വളരെയേറെ ഗൃഹപാഠങ്ങൾ
ചെയ്യുവാനും
അതിൽ മൂന്ന് പേരും വെളിയിൽ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ നാലാമത്തെ കുഞ്ഞു മാത്രം വീട്ടിൽ നിന്ന് തന്നെ ഗൃഹപാഠം ചെയ്യുമെന്ന് നിങ്ങൾ
വിചാരിക്കുന്നുണ്ട്.
അവന് വളരെ ഗൗരവം പഠിക്കുന്ന കാര്യത്തിൽ വളരെ ഗൗരവമുള്ള ആണെങ്കിൽ തന്നെയും തന്റെ പഠിത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവൻ മറ്റുള്ളവരോട് കൂടി
കളിക്കുന്നു.
അതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിയുടെയും.
90% of believers have no interest in obeying everything that Jesus said.
ഇന്ന് ക്രിസ്ത്യ ഗോളത്തിൽ 90% ആൾക്കാർക്കും യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നതിൽ താല്പര്യമില്ല.
You may hear these messages and say, okay, I want to obey everything the Lord says.
ഈ മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ ഹൃദയത്തിൽ തോന്നിയേക്കാം, കർത്താവ് പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കും.
അതല്ല കാര്യം. But after some time you will see all the other believers around you are like the children playing cricket. They have no interest in doing the homework.
എന്നാൽ ചില സമയങ്ങൾക്ക് ശേഷം ആ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരെ പോലെ മറ്റ് ക്രിസ്ത്യാനികൾ എല്ലാം ഇതിനെതിരായ പലതും ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ എനിക്കും എനിക്ക് അവരെ പോലെ എനിക്കും ചെയ്തുകൂടെ എന്ന് പലപ്പോഴും നിങ്ങൾ
ചെയ്യാം. വെരി ഫ്യൂ പീപ്പിൾ വിൽ സേ ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് ദി അദേഴ്സ് ഡു.
മറ്റുള്ളവർ എന്തും ചെയ്യട്ടെ അതെനിക്ക് വിഷയമല്ല എന്ന് വളരെ കുറച്ച് പേർ മാത്രമേ
പറയൂ.
ഞാൻ എന്നെ തന്നെ എളിവപ്പെടുത്തുന്നു എന്ന് വളരെ കുറച്ച് പേർ മാത്രമേ
പറയൂ. ഐ ഹാവ് ഹാഡ് ഒക്കേഷൻസ് വേർ പീപ്പിൾ ഹാവ് ഡൺ എ ലോട്ട് ഓഫ് റോങ് തിങ്സ് അഗൈൻസ്റ്റ് മീ.
എന്റെ ജീവിതത്തിൽ വളരെ അനുഭവങ്ങളുണ്ട്. പലപ്പോഴും മറ്റുള്ളവർ വളരെ ദോഷമായിട്ട് എന്നോട് പ്രവർത്തിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്.
മേ ബി ബൈ മിസ്റ്റേക്ക് ഐ ഹാവ് സ്പോക്കൺ സംതിങ് അൺകൈൻഡ്ലി.
ദയയില്ലാതെ പലപ്പോൾ
മേ ബി വൺ സ്മോൾ
അബദ്ധവശാൽ ചില വാർത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടാകാം.
ദി ലോർഡ് സേസ് അപ്പോളജൈസ് ഫോർ
ദാറ്റ്. കർത്താവിനോട് പറയും നീ അതിന് ക്ഷമ ചോദിക്കണം.
ബട്ട് ദാറ്റ് പേഴ്സൺ ഹാസ് ഡൺ 100 തിങ്സ് ലോർഡ് അഗൈൻസ്റ്റ് മീ.
എന്നാൽ ആ മനുഷ്യൻ എനിക്കെതിരായിട്ട് ഒരു 100 കാര്യങ്ങളാണ് ചെയ്യുന്നത്.
I've done only one.
ഞാൻ നിസ്സാരമായ ഒരു സംഗതി മാത്രമേ
ചെയ്തുള്ളൂ.
കർത്താവ് പറയും അത് വിഷയമല്ല.
യു ഹംബൽ യുവർസെൽഫ്.
നീ നിന്നെ തന്നെ എളിമപ്പെടുത്തും.
യു ആസ്ക് ഫോർ ഫോർഗിവ്നെസ്.
നീ ക്ഷമ ചോദിക്കും.
സെറ്റ് ഇറ്റ് റൈറ്റ്.
അത് ക്രമീകരിക്കും.
ഇഫ് ഹീ സർവ്സ് ദി ഡെവിൾ, വൈ ഷുഡ് യു സർവ് ദി ഡെവിൾ.
അവൻ പിശാചിനെയാണ് സേവിക്കുന്നതെങ്കിൽ നീ എന്തുകൊണ്ട് പിശാചിനെ സേവിക്കും?
ഇവൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഇൻ 1 സാമുവേൽ ചാപ്റ്റർ
പഴയ നിയമത്തിൽ
chapter 24
ഒന്ന് ശാമുവേൽ 24-ാം അധ്യായത്തിൽ നിങ്ങൾ പ്രകാരം വായിച്ചിട്ടുണ്ടോ?
Read of that Saul was trying to kill David.
ശൌല് ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ച്
വായിച്ചു.
തന്റെ നേരെ കുന്തം എറിഞ്ഞതായിട്ട് നിങ്ങൾ
വായിച്ചു.
ഒരു ഗുഹയിൽ നിന്ന് മറ്റു ഗുഹയിലേക്ക് തന്നെ പിന്തുടർന്ന് തന്നെ കൊല്ലുവാനായി ശ്രമിച്ചതായിട്ട് നിങ്ങൾ
വായിക്കുന്നു.
എന്നാൽ ദൈവം അത് ചെയ്യുവാൻ അവനെ അനുവദിച്ചു.
വൺ ഡേ സോൾ കെയിം ടു സ്ലീപ് ഇൻ എ കേവ് വേർ ഡേവിഡ് ആൻഡ് ഹിസ് മെൻ വർ ഹൈഡിംഗ്.
എന്നാൽ ഒരിക്കൽ ഒരു ദിവസം ദാവീദും തന്റെ ഭൃത്യന്മാരും കൂടെ വിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഗുഹയിൽ കടന്നു വന്ന് ഷൌല് ഉറങ്ങുവാൻ തക്കോൾ ഇവിടെയായി.
ആൻഡ് വൈൽ സോൾ വാസ് സ്ലീപ്പിംഗ്
ഷൌൽ അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ
ഡേവിഡ്സ് ഫ്രണ്ട്സ് ഹാഡ് കിൽഡ് ഹിം.
ദാവീദിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു അവനെ കൊല്ലുവാൻ തക്കോൾ. ദാവീദ് പറഞ്ഞു ഇല്ല.
ആൻഡ് ഹി took his sword and cut off a small part of his Saul's dress.
തന്റെ വാൾ എടുത്തിട്ട് ഷൌലിന്റെ അങ്കിയിൽ നിന്ന് ഒരു ചെറിയ ഭാഗം താൻ മുറിച്ചെടുത്തു.
Read that in verse 4, the last part.
അതിന്റെ 24-ാം അധ്യായം 1 ശമൂവേൽ 24:4-ാം വാക്യത്തിൽ ദാവീദിന്റെ ആളുകൾ അവരോട് ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്യാം എന്ന് യഹോവ അതിനോട് അവരെ ചെയ്ത ദിവസം ഇതായെന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ഷൌലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ഒന്നുമില്ല.
But it says in verse 5, David's conscience bothered him.
ഷൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസാക്ഷി കത്തി
തുടങ്ങി.
എത്ര ഹൃദയ സ്പർശിയായ മനുഷ്യനാണ്.
Afterwards he apologizes.
അതിനുശേഷമായിട്ട് ആ താൻ ചെയ്ത അത്യത്തിനു വേണ്ടി താൻ പോയി അനന്തപിച്ചവരോട് മാപ്പ് ചോദിക്കുന്നതായിട്ടാണ് കാണുവാൻ
സാധിക്കുന്നത്.
ആരോടാണ് താൻ
ചോദിച്ചത്? ദ മാൻ ഹൂസ് ത്രോയിങ് സ്പിയേഴ്സ് അറ്റ് ഹിം ആൻഡ് ട്രൈയിങ് ടു കിൽ ഹിം ഫ്രം കേവ് ടു കേവ്.
തനിക്കെതിരായിട്ട് കുന്തം എറിയുകയും ഗുഹയിൽ നിന്ന് ഒരു ഗുഹയിൽ നിന്ന് മറ്റൊരു ഗുഹയിലേക്ക് തന്നെ കൊല്ലുവാത്ത കൊണ്ടും പിന്തുടരുകയും ചെയ്ത
ഓർഗനൈസിംഗ് ഫോർ.
അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയോട് പോയി താൻ ക്ഷമ ചോദിക്കുന്നത്?
ഐ എം സോറി, ഐ കട്ട് വൺ സ്മോൾ പീസ് ഓഫ് യുവർ
ക്ലോത്ത്. അതിന്റെ വസ്ത്രത്തിന്റെ ഒരു ചെറിയ തൊങ്ങല് ഞാൻ മുറിച്ചെടുത്തു എന്നുള്ള ആ
കുറ്റം. യു നോ വൈ ദ ബൈബിൾ സേസ് ഡേവിഡ് വാസ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്.
എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ?
ബിക്കോസ് ഹി ഡിഡ് നോട്ട് ബോദർ അബൌട്ട് ഹൗ ഈവിൾ ദി അദർ പേഴ്സൺ ഈസ്.
മറ്റുള്ള വ്യക്തി എത്ര ദോഷമുള്ളവനാണെന്ന് താൻ ചിന്തിച്ചിരുന്നു.
ഹി മേ ഹാവ് ഡൺ 1000 റോങ് തിങ്സ്.
ഒരു 1000 തെറ്റായ കാര്യങ്ങൾ മറ്റുള്ളവൻ ചെയ്തതാണ്.
ഡേവിഡ് ഡിഡ് വൺ സ്മോൾ തിങ്.
എന്നാൽ ദാവീദ് ഒരു ചെറിയ കാര്യം ചെയ്തപ്പോൾ തന്റെ മനസ്സാക്കി അവനെ കുറ്റം വിധിക്കുകയും താൻ പോയി ക്ഷമ ചോദിക്കുകയും ചെയ്തു.
ഹൗ ഓഫ്റ്റൻ വി സേ Why should I ask his forgiveness to how many times things he has done against me?
എനിക്കെതിരെ ഇത്രയേറെ തെറ്റ് ചെയ്ത ഒരു വ്യക്തിയോട് ഇനിസാര കാലത്ത് ഞാൻ എന്തുകൊണ്ട് പോയി ക്ഷമ ചോദിക്കുന്നത് പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം.
That is why you cannot be a man after God's own heart.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായി തീരുവാൻ സാധിക്കാത്തത്.
You want to be a man after God's own heart.
ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു.
Woman after God's own heart.
ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു സ്ത്രീ ആയിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു.
Say my wife has done so many wrong things, why should I ask her forgiveness?
എന്റെ ഭാര്യ എനിക്കെതിരായിട്ട് വളരെ ദോഷകരമായ കാര്യങ്ങൾ ചെയ്തു, എന്തുകൊണ്ട് ഞാൻ അവളോട് പോയി ക്ഷമയോട്ടും ചിന്തിക്കണം?
My husband is so hard hearted, why should I ask his forgiveness?
എന്റെ ഭർത്താവ് വളരെ കഠിനമായി എന്നോട് ഇടപെട്ടു, പിന്നെ ഞാൻ എന്തിനാണ് പോയി ക്ഷമയോട്ടും?
Keep listening to all these excuses of the devil, you will never become a man or a woman after God's own heart.
പിശാചിന്റെ ഈ വിധത്തിലുള്ള ഒഴിവൊഴികൾ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു പുരുഷനോ സ്ത്രീയോ ആയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും.
A very young boy, I said, Lord, I want to be a man after your own heart.
വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഒരു ബാലനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ നിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി തീരുവാൻ ഞാൻ
ആഗ്രഹിച്ചു.
21 വയസ്സ് പ്രായമുള്ളപ്പോൾ അതെ അതുപോലെ ആയി തീരുവാൻ ഒരു വലിയ ആകാംക്ഷ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
I want to be a man after God's own heart.
ആ ദൈവത്തിന്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായി തീരുവാൻ.
I never wanted in my life to be a preacher.
എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രസംഗിയാകുവാൻ ഞാൻ ആഗ്രഹിച്ചു.
I still don't want it.
ഇപ്പോഴും ഞാൻ അത് ആഗ്രഹിക്കുന്നു.
I want to be a man after God's own heart.
എന്നാൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി തീരുവാൻ ഞാൻ.
One of the things the Lord showed me was this.
എന്നെ ദൈവം കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു വിഷയം ഇതാണ്.
Always be ready to ask forgiveness.
എപ്പോഴും മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കാൻ
താല്പര്യം.
അത് ആരുമായിക്കൊള്ളട്ടെ.
Pune in an office.
ഒരുപക്ഷെ നിങ്ങളുടെ ഓഫീസിലെ ഗുമസ്തനായിരിക്കാം.
Porter in the railway station.
റെയിൽവേ സ്റ്റേഷനിൽ ചുമട് ചുമക്കുന്നവനായിരിക്കാം.
ഓട്ടോ റിക്ഷ ഡ്രൈവർ.
അല്ലെങ്കിൽ ഒരു ഓട്ടോ റിക്ഷ ഡ്രൈവ് ചെയ്യുന്നവനായിരിക്കാം.
You may be a very small person in your own eyes.
നിന്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ വളരെ നിസ്സാരനായ ഒരു വ്യക്തിയായിരിക്കാം. സത്യസന്ധതയുള്ള ഒരു ഹൃദയമുള്ളവനായിരിക്കാം.
Isn't it so easy?
അത് വളരെ എളുപ്പമുള്ള സംഗതിയല്ലേ?
It's very easy.
അത് വളരെ എളുപ്പമുള്ള സംഗതി.
Why can't we be like that?
നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ?
We are so proud.
നാം പലപ്പോഴും നമ്മൾ തന്നെ അഹന്തയുള്ളവരാ.
That's why we don't get grace.
അതുകൊണ്ടാണ് നമുക്ക് കൃപ ലഭിക്കാത്തത്.
I can testify God has given me tremendous grace in the last 39
years. കഴിഞ്ഞ 39 വർഷമായിട്ട് എനിക്ക് അത്യമായി കൃപ തന്നു എന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്താം.
I wish the same for you.
നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ചും അതുതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
Have an honest heart.
സത്യസന്ധമുള്ള ഒരു ഹൃദയമുണ്ടായി.
Humble heart.
വളരെ എളുപ്പപ്പെട്ട ഒരു ഹൃദയമുണ്ടായി. നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father.
സ്വർഗീയ പിതാവേ.
Bless the word to our hearts.
ഇന്ന് നൽകി തന്ന ആ വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ അനുഗ്രഹിച്ച് നൽകണം.
Let us never forget it.
അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ അനുവദിക്കാം.
It make a permanent change in the lives of everybody here.
ഇന്ന് മുതൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിലനിൽക്കുന്നതായ ഒരു വ്യത്യാസം അത് ഉളവാക്കുവാനിടയായി.
ജീസസ്
യേശുവിന്റെ നാമത്തിൽ തന്നെ വിടാം.